SBS Radio.
നമസ്കാരം ശ്രീമതി ജൂബി കുന്നേൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീഷ്.
ജൂബി കുന്നേൽ, അടുത്തിടെ വന്ന പല റിപ്പോർട്ടുകളും പറയുന്നത് കുടിയേറി പാർക്കുന്നവർക്കിടയിൽ സൂപ്പർ ആനുവേഷന് നൽകേണ്ട പ്രാധാന്യം കൊടുക്കാൻ പലരും കൊടുക്കുന്നില്ല എന്നാണ്. ഇത് റിട്ടയർമെൻ്റ് സമയത്ത് ബുദ്ധിമുട്ടിന് കാരണമാകില്ലേ? എങ്ങനെയാണ് ഇത് വിലയിരുത്താൻ കഴിയുക? ഈ റിപ്പോർട്ടിന് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക?
സൂപ്പർ ആനുവേഷൻ അസോസിയേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ഈ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് വേണ്ടത്ര വിധത്തിലുള്ള സൂപ്പർ ആനുവേഷൻ അക്യുമുലേറ്റ് ചെയ്ത് കാണുമോ, ചെയ്യാൻ സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കുള്ള റിപ്പോർട്ടാണ് കാണുന്നത്. കാരണം പലതാണ് ഇതിന് കാരണം. അപ്പം അവരുടെ റിപ്പോർട്ട് പ്രകാരം ഒരു കംഫർട്ടബിൾ ആയിട്ട് ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം സൂപ്പർ ആനുവേഷനിൽ അറ്റ്ലീസ്റ്റ് $640,000 ഇൻ സൂപ്പർ, അതിനകത്ത് അത്രയും ഹോൾഡ് ചെയ്യുന്ന ഒരു കപ്പിളിന് അത്രയും ആവശ്യമാണെന്നാണ് പറയുന്നത്. പ്രൊവൈഡ് അവരുടെ ഹൗസ് സ്വന്തമായിരിക്കുകയും അവർക്ക് യാതൊരു മോർഗേജ് ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് വരുന്നൊരു മൈഗ്രൻറ്റിനെ സംബന്ധിച്ച ഒരു സ്വപ്നം മാത്രമായിരിക്കും. ഈ ഇത്രയും വലിയൊരു ഹൈ ലെവലിലുള്ള ഒരു ഇൻകത്തിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റുമോ ഈ സൂപ്പർ ആനുവേഷനിൽ?
അപ്പോൾ ഈ ഒരു പഠനം പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് പ്രകാരം $640,000 ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻ്റ് സമയത്ത് ഉണ്ടാകണം, അതായത് മോർഗേജ് ഇല്ലാത്ത മറ്റു ലോണുകൾ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്?
അതെ, അതൊരു റിയൽ വേൾഡ് സിറ്റുവേഷൻ ആണ്. അത് ശരിക്കും പറയണമെങ്കിൽ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. നമ്മുടെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും ഹൈ ലെവലിലുള്ള സൂപ്പർ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്കും ഹൈ ലെവൽ ഇൻകം ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഇൻകം ആണെങ്കിൽ അത്രയ്ക്കും സൂപ്പറിലേക്ക് കയറാൻ സാധിക്കും. പക്ഷെ നമ്മൾ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള മൈഗ്രൻസ് വരുമ്പോൾ അവർക്ക് ഇത്രയ്ക്കും ഹൈ ലെവലിലേക്ക് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അധ്വാനം അത്രയ്ക്കും വലുതായിരിക്കണം, അവരുടെ ഇൻകം അത്രയ്ക്കും വലുതായിരിക്കണം. അതല്ല എങ്കിൽ തന്നെയും അവർക്ക് അങ്ങനെ സൂപ്പർ ആനുവേഷനിലേക്ക് കൂടുതലായിട്ട് അവരിൽ നിന്നും കൺട്രിബ്യൂട്ട് ചെയ്യാനും ഉള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാകണം. പക്ഷേ ഇത് ആ റിപ്പോർട്ട് പ്രകാരം വെച്ച് നോക്കുമ്പോഴേക്കും എത്ര പേർക്ക് അത് സാധ്യമാകും എന്നുള്ളത് വളരെ
ആയിട്ടുള്ള കാര്യമാണ്. ഇത് കുടിയേറി പാർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഇത്രയും വലിയൊരു എമൗണ്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തായിരിക്കും?
കുടിയേറി പാർക്കുന്ന ആദ്യമായിട്ട് വെച്ച് നോക്കുമ്പോഴേക്കും സത്യം പറയുന്നത് അവരുടെ പല സമയങ്ങളിലാണ് വരുന്നത്. ഇവരിൽ ഇപ്പൊ റിപ്പോർട്ട് പ്രകാരം ഒരു ഡാറ്റ വന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, 2 out of 5 വിമൻ, അവർക്ക് 50-നും 55-നും 59-നും ഇടയ്ക്ക് പ്രായമുള്ള നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് സത്യം പറയണമെങ്കിൽ ചിലപ്പം അവർക്ക് പൈസ ഒന്നും ഉണ്ടാകില്ല സൂപ്പർ ആനുവേഷനിൽ, അതല്ലെങ്കിൽ അവർ below 50K സൂപ്പർ ആനുവേഷനായിരിക്കും കൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ വളരെ അവരുടെ ഡാറ്റ പ്രകാരം 7% പേർക്കാണ് more than 200K വരുന്നത്. അപ്പൊ എത്ര ലിമിറ്റഡ് ആണെന്ന്. ഇതിന് കാരണങ്ങൾ പലതാകാം. അവർ ചിലപ്പം വൈകിയായിരിക്കാം വരുന്നത്, അതല്ലെങ്കിൽ വളരെ ചെറിയ വർക്കിംഗ് ലൈഫ് ആയിരിക്കും അവർക്ക്, വന്നിട്ട് അധികം നാൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പം കുറെ ഇന്ററപ്ഷൻ ഉണ്ടാവും വർക്കിൽ, പലരും വന്നിട്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർമനന്റ് എംപ്ലോയ്മെന്റിൽ വർക്ക് ചെയ്യാത്ത അവസ്ഥ വരും. അങ്ങനെ വരുന്ന അവസ്ഥയിലും അവർക്കധികം സൂപ്പർ ആനുവേഷൻ എംപ്ലോയറിൽ നിന്ന് കിട്ടുവാൻ സാധ്യത കുറവാണ്. പിന്നെ ചിലപ്പം വേണമെങ്കിൽ ഒരു പീരീഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കാണും, അവർക്ക് ഒരു ജോലിയും കിട്ടാതെ വരും. കാരണം അസിമിലേറ്റിംഗ് ടു എ ന്യൂ കൺട്രി, എപ്പോഴും ഒരു മൈഗ്രൻറ്റിനെ സംബന്ധിച്ച് ഒരു പുതിയ ജോലിയിൽ കയറി പറ്റുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയം താമസങ്ങളുണ്ട് അവരുടെ എംപ്ലോയ്മെന്റിന്. അപ്പോഴൊക്കെ ഇവരുടെ അക്യുമുലേറ്റ് സൂപ്പർ ആനുവേഷനിലേക്കുള്ള ഇടുന്ന കൺട്രിബ്യൂഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ചില പ്രത്യേക കേസിൽ അവർ വേണ്ടത്ര വിധത്തിലുള്ള സാലറി നേടുന്നുണ്ടാവില്ല, വളരെ മിനിമം വേജിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം.
ഓക്കെ,
അപ്പൊ ഇതെല്ലാം
സൂപ്പർ ആനുവേഷൻ കുറയാനുള്ള പ്രധാന കാരണങ്ങൾ
കുറവായിട്ട് വരും.
പക്ഷെ അത് കൂടാതെ ഈ റിപ്പോർട്ടിൽ സാംസ്കാരികമായ ഒരു വ്യത്യാസം? ഇപ്പോൾ കുടിയേറി പാർക്കുന്നവർക്കിടയിൽ ചിലരില്ലെങ്കിലും ഒരു സൂപ്പർ ആനുവേഷന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കാതെ പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുക?
അതിപ്പം ഒരു നമ്മളിപ്പോ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ തിങ്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പം പലർക്കും നമ്മളുടെ ഗവൺമെന്റ് റൂൾസും റെഗുലേഷൻസ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലർക്കും ഈ സൂപ്പർ ആനുവേഷനോടുള്ള കൂടുതൽ സൂപ്പറിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യണം അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ കുറഞ്ഞിട്ട് അവർക്ക് ഗവൺമെന്റിലുള്ള വിശ്വാസം കുറയുന്നത് കൊണ്ടാണ്. സൂപ്പർ ആനുവേഷനിലവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഗവൺമെന്റിലുള്ള വിശ്വാസം കുറയും. അവർക്ക് ഈ ഗവൺമെന്റ് റൂൾസ് ചേഞ്ച് ചെയ്യോ, അപ്പൊ എനിക്ക് സൂപ്പറിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അന്നത്തെ റൂൾ എന്തായിരിക്കും, എനിക്ക് തിരിച്ചു കിട്ടുമോ, അങ്ങനെയുള്ള കുറെ ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് ഈ നമ്മളുടെ പുതിയതായിട്ട് ഈ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാകുന്ന ഒരു നോർമൽ ഇതാണ്, ഹ്യൂമൻ തിങ്കിങ് ആണത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ.
അതായത് കൂടുതലായിട്ട് എംപ്ലോയർ കൊടുക്കുന്നതിലും കൂടുതലായിട്ടുള്ള സൂപ്പർ ആനുവേഷൻ ഇതിലേക്ക് ഇടുന്നതിന്റെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ?
അതെ, അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സൂപ്പറിലേക്ക് ഇടുക എന്ന് പറയുമ്പോഴേക്കും അതനുസരിച്ച് ഇതിന് ശരിക്കും ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. ഈ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി പലരും സാലറിയിൽ നിന്ന് സാക്രിഫൈസ് ചെയ്ത് പലരും കൊണ്ട് സൂപ്പറിലേക്ക് ഇടാറുണ്ട് പലപ്പോഴും. ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മൾക്ക് ഈ ഷോർട്ട് ടൈമിൽ വന്ന് അതല്ലെങ്കിൽ വളരെ വൈകി നമ്മളുടെ ജീവിത സൈക്കിളിൽ വൈകി ഒരു കൺട്രിയിലേക്ക് വരുമ്പോൾ, ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചും കൂടി വിഗറസ് ആയിട്ട് ഇട്ടാലാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയം എടുക്കാറാവുമല്ലോ, കാരണം വൈകിയാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ.
അതേസമയം മറ്റു മാർഗങ്ങൾ തേടുന്നവരുണ്ടോ പൊതുവെ ഈ സൂപ്പറിന് പകരം, അല്ലെങ്കിൽ പകരം എന്നുദ്ദേശിക്കുന്നത് സൂപ്പറിനിലേക്ക് കൂടുതൽ ഇടുന്നതിന് പകരം മറ്റു മാർഗങ്ങളിൽ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ?
അതെ, അപ്പൊ അങ്ങനെ ചില പ്രത്യേക കേസുകളിൽ അങ്ങനെയും ഉണ്ട്. അവർക്ക് കിട്ടുന്ന എക്സസ് ആയിട്ടുള്ള വെൽത്ത് അവർ ഉപയോഗിച്ച് അവർ ചിലപ്പം പ്രോപ്പർട്ടിയിൽ കൊണ്ടുവന്ന് ഇടാറുണ്ട് ഈ റാദർ ദാൻ സൂപ്പർ ആനുവേഷനിലേക്ക് ഇടുക എന്ന് പറയുന്നത്. പിന്നെ പ്രോപ്പർട്ടിയിൽ ഇടുക എന്ന് പറയുമ്പോൾ അതിന് ഫേർദർ എക്സ്റ്റെൻഷൻ ഒക്കെ ഉണ്ട്. അത് ശരിക്കും ഫൈനാൻഷ്യൽ പ്ലാനേഴ്സിന്റെ ഫീൽഡിൽ അവർക്ക് വേണ്ടത്ര വിധത്തിലുള്ള അഡ്വൈസൊക്കെ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷെ ജനങ്ങൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ മറ്റൊന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ഇന്ററാക്ഷൻസിലും എല്ലാം ചില ആളുകൾ അവരുടെ പല സ്ഥലങ്ങളിൽ അവരുടെ ബെനഫിറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഓവർസീസിലായിരിക്കാം. അതിങ്ങോട്ട് കൊണ്ടുവരാനുള്ള കൺസോളിഡേഷൻ മെക്കാനിസം ഇതെല്ലാം അവർക്ക് വേണമെങ്കിൽ ഒരു ശരിയായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനേഴ്സിന്റെ അഡ്വൈസിൽ അവർക്ക് കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ട് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. അതും ഒരു റിട്ടയർമെന്റ് ബെനഫിറ്റ് കൂട്ടാനായിട്ട്, ലോങ് ടേം റിട്ടയർമെന്റ് ബെനഫിറ്റിനെ അവർക്ക് നോക്കണമെങ്കിൽ അങ്ങനെയും ആലോചിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹെസിറ്റൻസ് ഒരു ഒരു ഫാക്ടറായിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
ഇനി ഇതിനോടൊപ്പം ചോദിക്കാനുള്ളത്, മലയാളികൾക്കിടയിൽ എടുക്കുകയാണെങ്കിൽ പൊതുവെ സൂപ്പർ ആനുവേഷനോട് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ സൂപ്പർ ആനുവേഷന് പ്രാധാന്യം കൊടുക്കാത്ത വലിയൊരു പ്രശ്നം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ജുബിക്കത്തിൽ കാണുന്നത്?
സൂപ്പർ ആനുവേഷൻ നമ്മൾക്ക് ഒരു പ്രത്യേക നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു വലിയൊരു പ്രത്യേകത ഞാൻ ഓൾ ദ വേ ത്രൂ കാണുന്നത്, നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ റിട്ടയർമെന്റിനെ പറ്റി ആദ്യമേ ചിന്തിക്കാറില്ല. നമ്മൾക്ക് അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് പോകും, അത് അതിന് ധാരാളം കുറെ ദൂരമുണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മൾക്ക് അറ്റ് ദ സെയിം ടൈം നമ്മൾ വിചാരിക്കേണ്ട ഒരു കേസ് ചിലപ്പം ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അധികം വലിയ ജോലി ഇല്ലാത്തതോ അതോ പലപ്പോഴും ഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള സർവീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് റിട്ടയർമെന്റ് ഇൻകത്തിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ സ്വന്തം ജീവിതമാർഗം അന്നത്തെ ദിവസത്തെ ആദ്യ മന്ത് കഴിഞ്ഞു പോകുന്ന ചെലവുകളായിരിക്കും കൂടുതൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അവര്. അതൊന്ന്. പിന്നെ അവർക്കൊരു നല്ല ജോലി അച്ചീവ് ചെയ്താലാണ് അവർക്ക് എംപ്ലോയർ നല്ലൊരു കൺട്രിബ്യൂഷൻ സൂപ്പർ ആനുവേഷനിലേക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആ അവസ്ഥയിലും അവർക്ക് ചിലപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ, അല്ലെങ്കിൽ നമ്മളുടെ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആസ് എ ഹോൾ നമ്മൾ തിങ്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ കഴിഞ്ഞുകൂടാനുള്ള അവസ്ഥകളിലുള്ള സിറ്റുവേഷനിൽ അതിൽ നിന്നും അവർക്ക് കിട്ടുന്ന ആ ചെറിയ എംപ്ലോയ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ടാണ് അവർക്ക് സൂപ്പർ ആനുവേഷനിൽ ഇടാൻ പറ്റുന്നത്. അപ്പൊ സൂപ്പർ ആനുവേഷൻ ഫണ്ട് അസോസിയേഷൻ പറയുന്നത് കറക്റ്റാണ്, അവർക്ക് ഭാവിയിലേക്കുള്ള അക്യൂമുലേറ്റഡ് സൂപ്പർഅന്യുവേഷൻ എന്തുമാത്രം ഉണ്ടാകും, 200,000 എബവ് എത്ര പേർക്ക് കിട്ടും.
ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, റിട്ടയർമെന്റ് ഫണ്ട് എന്ന രീതിയിൽ സൂപ്പർഅന്യുവേഷനെ കാണുന്നതിന് ഉപരി മറ്റെന്ത് ഗുണങ്ങളാണ് എടുത്തു പറയാൻ കഴിയുക?
ഇതിൽ ശരിക്കും ടാക്സ് ബെനഫിറ്റ് ആണ് സൂപ്പർഅന്യുവേഷന്റെ വലിയൊരു ഏരിയ. ടാക്സ് ബെനഫിറ്റ് ആണ്. ഇപ്പൊ ലോ ഇൻകം എംപ്ലോയീസ് ആണെങ്കിൽ ഇപ്പൊ $37,000 ലോ ഇൻകം സൂപ്പർഅന്യുവേഷൻ ടാക്സ് ഓഫ്സെറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ $37,000 ഇൻകത്തിന്റെ ബേസിസിലാണെങ്കിൽ, അഡ്ജസ്റ്റഡ് ടാക്സബിൾ ഇൻകം 37,000 ആണെങ്കിൽ 15% സൂപ്പർ കൺട്രിബ്യൂഷന്റെ 15% ഗവൺമെന്റ് ഇടും, മാക്സിമം $500. അങ്ങനെ പല ടാക്സ് ബെനഫിറ്റ്, ലോ ഇൻകം ടാക്സ് ഓഫ്സെറ്റ് ഉണ്ട്. പിന്നെ ഡൗൺ സൈസിങ് ചെയ്യുമ്പോൾ 65 കൂടുതലായി കഴിയുമ്പോൾ ഡൗൺ സൈസിങ് ചെയ്യുമ്പോൾ പല ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതെല്ലാം ലീഡിങ് ടു കുറേയധികം നമ്മളുടെ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ജനങ്ങളും ഇൻക്ലൂഡിംഗ് മലയാളീസ് നമ്മളെല്ലാവരും കുറേയധികം ആലോചിക്കേണ്ട ഒരു ഏരിയയാണ് സൂപ്പർഅന്യുവേഷൻ. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അഡ്വൈസേഴ്സ് വഴി, ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് വഴി കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷന് അവരുടെ വെബ്സൈറ്റിൽ മണി സ്മാർട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ എല്ലാ ലാംഗ്വേജിലും, മൾട്ടിപ്പിൾ ലാംഗ്വേജ്, എല്ലാ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ലാംഗ്വേജ് കവർ ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷെ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിന്റെ രജിസ്റ്റർ ഉണ്ട്. അവർ ക്വാളിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് വ്യക്തമായ അഡ്വൈസ് മേടിച്ച് നമ്മളുടെ ഭാവിയിലേക്കും ഒന്ന് നോക്കണം, എങ്ങനെ ഇരിക്കും, നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ശ്രീമതി ജുബിക്കുന്നിൽ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി നന്ദി ദിലീഷ്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.